ഇവിടെ ഒരു ഈ സ്വർഗീയ പിതാവെ സംബന്ധിക്കുവാൻ നീ നൽകിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ നിന്റെ തിരുസന്നിധി ആയിരിക്കുന്ന ഈ സമയം പ്രാർത്ഥനാപൂർവം ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, പ്രാർത്ഥന ഞങ്ങളുടെ ധർമ്മമാകുന്നു. ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ തിരുവുമ്പാകെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഏകരായിട്ടല്ല നിൽക്കുന്നത്, മറിച്ച് എന്റെ ശരീരമാകുന്ന സഭയിൽ മൂലക്കല്ലായിരിക്കുന്ന നീ അടിസ്ഥാന ശിലകളായ അപ്പോസ്തോലന്മാരും അപ്പോസ്തോല പിതാക്കന്മാരും വാങ്ങിപ്പോയ സകല വിശുദ്ധന്മാരുടെയും സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. വേദപുസ്തകം ഞങ്ങളെ പഠിപ്പിക്കുന്നതും കർത്താവേ അവിടുത്തെ ശരീരമാകുന്ന സഭ സജീവമായി ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതുമായ വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ സംസർഗവും കർത്താവേയുടെ കൂട്ടായ്മയും ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ശക്തി പകരുവാനും കൂടുതൽ ദൈവത്തിന് പ്രകാരം മനസ്സിലാക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളിവിടെ ഓരോരുത്തരും ഓരോ ഭവനങ്ങളിൽ ആയിരിക്കുമ്പോൾ നിന്റെ ശരീരം ഞങ്ങളിൽ നിറവേറുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹങ്ങളെ നൽകണമേ. ഈ സഭയുടെ അദൃശ്യ ഭാഗമാകുന്ന വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ നടത്തുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിയെയും ഞങ്ങളുടെ ശക്തിയെയും കർത്താവെ നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള സകലത്തെയും തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങളുടെ ബോധത്തെ പ്രകാശിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളെ തന്നെ സകല മുൻവിധിയെയും ഉപേക്ഷിച്ചിട്ട് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നീ ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് അറിവ് പകർന്നു തരണമേ. ആയത് ഞങ്ങൾ നിന്നെയും എന്റെ പിതാവിനെയും എന്റെ പരിശുദ്ധരൂഹായേയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നിഗ്രഹീതമായ ഒരു വിഷയം, വാങ്ങിപ്പോയവർ അവരുടെ അവസ്ഥയെക്കുറിച്ചും വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടോ, യഥാർത്ഥത്തിൽ വാങ്ങിപ്പോയവരുടെ അവസ്ഥ എന്താണ്, പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത എന്താണ് എന്ന് ചിന്തിക്കുവാൻ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന് സമർപ്പിക്കുകയാണ്. വളരെ പരിചിതമായ ഒരു സമയം, ഈ സമയത്ത് ഓരോരുത്തരും ഈ അനുഗ്രഹീതമായ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. വേദപുസ്തകത്തിൽ നിന്ന് മറ്റൊരു വിശ്വാസത്തെ കുറിച്ചുമുള്ള മുൻവിധിയുമില്ലാതെ ഉത്തരം കണ്ടുപിടിക്കുവാനുള്ള ഒരു എളിയ ശ്രമം, വാങ്ങിപ്പോയവരുടെ അവസ്ഥയെ കുറിച്ചുള്ള ഒരു എളിയ ശ്രമമാണ് നാം ഇവിടെ നടത്തുന്നത്. വാങ്ങിപ്പോയവരുടെ സജീവ അവസ്ഥയെക്കുറിച്ചും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചും പഠിക്കുന്നതിന് മുമ്പ് ഈ വിഷയം എന്നാണ് സഭാചരിത്രത്തിൽ പ്രധാനമായി തീർന്നത് എന്ന് നാം ചിന്തിക്കണം. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന നാം ഓരോരുത്തരും വിശ്വാസത്തെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ സംശയത്തിൽ പകുതിയും അല്ലെങ്കിൽ നമ്മളുടെ ചോദ്യങ്ങൾ മുഴുവനും വാങ്ങിപ്പോയവരുടെ അവസ്ഥയെക്കുറിച്ചും അവർക്ക് വേണ്ടി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, വിശുദ്ധന്മാരോട് നാം എന്തിനാ പ്രാർത്ഥിച്ച് യാചിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ഒരു വിഷയം നമ്മളെ ഓരോരുത്തരുടെയും മനസ്സിൽ അല്ലെങ്കിൽ നമ്മളെ ചിന്തയിൽ കുതിക്കുവാൻ ചരിത്രപരമായ ഒരു കാരണമുണ്ട്. അത് നാം ഓരോരുത്തരും ആദ്യം മനസ്സിലാക്കണം. ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ സഭയെ വേദനിപ്പിച്ച പ്രശ്നങ്ങൾ വേദ വിപരീതവും പീഡനവും ആയിരുന്നു. അന്നുണ്ടായിരുന്ന വേദ വിപരീതം നസറായക്കാരനായ യേശു ദൈവപുത്രനല്ല എന്നുള്ളതായിരുന്നു. എന്നാൽ സുവിശേഷ ഗ്രന്ഥങ്ങളും വേദപുസ്തകത്തിലെ ശിഷ്യന്മാരുടെ ലേഖനങ്ങളും പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ആദിമ സഭയിലെ ഏറ്റവും വലിയ വേദ വിപരീതമായ നസറായക്കാരനെ യേശു യഹൂദന്മാരുടെ ന്യായപ്രമാണങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയായിരുന്നു. അന്ന് നിലവിലിരുന്ന ഏറ്റവും വലിയ പ്രശ്നം വേദവിപരീതം അതുതന്നെയായിരുന്നു. അതുകൊണ്ട് വേദപുസ്തകം പ്രധാനമായും പ്രതിപാദിക്കുന്നത് യേശു ദൈവപുത്രൻ എന്നത് വെളിപ്പെടുത്തുവാനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പ്രതിപാദിക്കുന്നത്, ഇത് വായിച്ചിട്ട് അവൻ ദൈവപുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിനും വേണ്ടി ഞാൻ ഇത് എഴുതുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ വേദപുസ്തകം എഴുതിയതിന്റെ ഉദ്ദേശം. എന്നാൽ മൂന്നാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ വ്യത്യസ്തങ്ങളായ വേദവിപരീതങ്ങൾ സഭയിലേക്ക് നുഴഞ്ഞു കയറി. അറിയൂസിന്റെ വേദവിപരീതം, നെസ്റ്റോറിയൻ വേദവിപരീതം, അങ്ങനെ പലതും നമുക്ക് പരിചിതമാണ്. അങ്ങനെ ഈ വേദവിപരീതത്തിന്റെ ഫലമായി 1851 സഭ രണ്ടായി പിളർന്നു. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയും അതുപോലെ തന്നെ പാശ്ചാത്യ സഭയും. ഇതാണ് സഭയിലെ ആദ്യത്തെ പിളർപ്പ്. ഇതിനുശേഷം 1810 അല്ലെങ്കിൽ വീണ്ടും രണ്ടാമതൊരു പുലർപ്പ് നടക്കുന്നത് 11-ാം നൂറ്റാണ്ടിലാണ്. പാശ്ചാത്യ സഭ തന്നെ രണ്ടായി വിഭജിക്കപ്പെട്ടു, പൗരസ്ത്യ സഭയെന്നും പാശ്ചാത്യ സഭയെന്നും. റോം നേതൃത്വമായി കൊണ്ടുള്ള റോമാ സാമ്രാജ്യത്തിന്റെ പാശ്ചാത്യ ഭാഗവും കോൺസ്റ്റാന്റിനോപ്പിൾ തലസ്ഥാനമാക്കിക്കൊണ്ടുള്ള പൗരസ്ത്യ സഭയും. ഇതിനാണെന്ന് ചരിത്രത്തിൽ ബൈസന്റിയൻ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത്. ഇതിനുശേഷം റോം കേന്ദ്രമാക്കിയിട്ടുള്ള പാശ്ചാത്യ സഭയിൽ ഉണ്ടായിട്ടുള്ള വലിയ പിളർപ്പാണ് 1517 നവീകരണത്തോടുണ്ടായ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം. ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ് യഥാർത്ഥത്തിൽ വാങ്ങിപ്പോയവരുടെ സജീവ അവസ്ഥയെക്കുറിച്ചും മധ്യസ്ഥതയെക്കുറിച്ചുമുള്ള പ്രശ്നം സഭാചരിത്രത്തിൽ ആദ്യം ഉന്നയിച്ചത്. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന ഈ വിഷയം സഭാ ചരിത്രത്തിൽ പ്രശ്നമായി തീർന്ന് ഒരു വലിയ വിഷയമായി ആവിർഭവിച്ചത് കേവലം 500 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം അവിഭക്ത സഭയുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലന്മാരും അപ്പോസ്തോല പിതാക്കന്മാരും പിന്തുടർന്ന് 3-ാം നൂറ്റാണ്ട് വരെ സഭയിൽ ഉണ്ടായിരുന്ന വിശ്വാസമാണ് ഇന്നും വീഴ്ച കൂടാതെ അപ്പോസ്തോലിക സഭയായ ഓർത്തഡോക്സ് സഭ പിന്തുടരുന്നത്. എന്നാൽ ഈ സഭയുടെ വിശ്വാസത്തിന്റെ വലിയൊരു പ്രശ്നം ഉദിച്ചത് പ്രത്യേകിച്ച് വാങ്ങിപ്പോയവരുടെ മധ്യസ്ഥതയെക്കുറിച്ചും അവരുടെ അവസ്ഥയെക്കുറിച്ചുമുള്ള പഠിപ്പിക്കലിന് വിരുദ്ധമായ ഒരു ചിന്ത ഉണ്ടായത് 16-ാം നൂറ്റാണ്ടിലെ നവീകരണത്തിലാണ്. ഈ ചിന്ത ഉണ്ടായത് എന്തുകൊണ്ട്? അതാണ് ഇനിയും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞത് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ, പാശ്ചാത്യ സഭ ആദ്യമുണ്ടായ രണ്ട് സഭകൾ, പിന്നെ പാശ്ചാത്യ സഭ രണ്ടായി വിഭജിക്കപ്പെട്ടു, പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നും. പിന്നെ 16-ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക സഭ പാശ്ചാത്യ സഭ എന്ന് പറഞ്ഞ റോമിലെ ബിഷപ്പ് പിന്നീട് പോപ്പായി അറിയപ്പെട്ടു. റോമിലെ ബിഷപ്പിന്റെ നേതൃത്വത്തിലുള്ള കത്തോലിക്ക സഭയിലാണ് നവീകരണം ഉണ്ടായത്, റിഫർമേഷൻ ഉണ്ടായത്. ഈ നവീകരണത്തിന്റെ വക്താവായിരുന്ന മാർട്ടിൻ ലൂതർ, ഈ മാർട്ടിൻ ലൂതർ ഒരു വൈദികനായിരുന്നു, അദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു. പക്ഷെ അദ്ദേഹം എതിർത്തത് കത്തോലിക്ക സഭയിലെ അനാചാരങ്ങളെയാണ്. അപ്പോൾ നവീകരണത്തിന്റെ പശ്ചാത്തലം കത്തോലിക്ക സഭയിലെ അനാചാരങ്ങളായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്തായിരുന്നു കത്തോലിക്ക സഭയിലെ അനാചാരങ്ങൾ? അത് മനസ്സിലാക്കിയാലേ ഈ വിഷയത്തിന്റെ പ്രസക്തി മനസ്സിലാകുകയുള്ളൂ. കത്തോലിക്ക സഭ പഠിപ്പിച്ചു, ശരീരപ്രകാരം മരിക്കുന്ന വ്യക്തി ഒരു പ്രത്യേക സ്ഥലത്ത് ശുദ്ധീകരണ പ്രക്രിയയ്ക്കായി അധിവസിക്കുന്നു. ഇതിന് ശുദ്ധീകരണ സ്ഥലം ഓർ പർഗട്രി എന്ന് പറയുന്നു. ഇത് കത്തോലിക്ക സഭയുടെ മാത്രം പഠിപ്പിക്കലാണ്, ഓർത്തഡോക്സ് സഭയുടെ പഠിപ്പിക്കലല്ല. കത്തോലിക്ക സഭ പഠിപ്പിച്ചു, വാങ്ങിപ്പോയ ഒരു മനുഷ്യന്റെ ആത്മാവ് പ്രത്യേക കാലയളവ് വരെ ശുദ്ധീകരണ സ്ഥലത്ത് അധിവസിക്കുന്നു. ഈ ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാവ് ജീവിക്കുമ്പോൾ ആ ആത്മാവ് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള വ്യക്തികൾ പോപ്പിന് ആ പാപത്തിന് അനുസരിച്ച് പണം കൊടുത്താൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഭാവിയായ മനുഷ്യന്റെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകും. ഇതിന്റെ ക്രമീകരണത്തിനാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. ഈ ദണ്ഡവിമോചനത്തിന്റെ കടച്ചിട്ട് ഇറക്കിയാണ് റോമിലെ പ്രധാന വലിയ ദേവാലയങ്ങളെല്ലാം അന്നത്തെ കാലത്ത് പണിതിട്ടുള്ളത്. ഇതായിരുന്നു ഒരു പ്രധാന പ്രശ്നം. സ്വല്പമെങ്കിലും ബുദ്ധിയോട് നാം ചിന്തിക്കുകയാണെങ്കിൽ മാർട്ടിൻ ലൂതർ എന്ന വൈദികനെ നവീകരണത്തിന് പ്രേരിപ്പിച്ചത് ഇതുതന്നെയാണ്. ഇങ്ങനെയുള്ള വലിയ അനാചാരങ്ങൾ വിശ്വാസത്തിന്റെ മറവിൽ കത്തോലിക്കർ നടത്തി. ആ അവസരത്തിൽ മാർട്ടിൻ ലൂതർ കത്തോലിക്കനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്നത് ഇത് തെറ്റാണ്. പോപ്പിന് ദണ്ഡവിമോചനം കൊടുത്തത് കൊണ്ടൊന്നും പർഗത്രിയിൽ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും ആത്മാവ് രക്ഷപ്പെടുകയില്ല. എന്നിട്ട് മാർട്ടിൻ ലൂതർ പറഞ്ഞു, വിശ്വാസത്തിന്റെ അടിസ്ഥാനം സഭയല്ല വേദപുസ്തകമാണ്. വേദപുസ്തകത്തിലുള്ളത് മാത്രം ചെയ്താൽ മതി, വേദപുസ്തകത്തിൽ ഇല്ലാത്തതൊന്നും വിശ്വാസത്തിൽ അനുഷ്ഠിക്കേണ്ട എന്ന് മാർട്ടിൻ ലൂതർ പറഞ്ഞു വെച്ചു. മാർട്ടിൻ ലൂതറിന്റെ നവീകരണം നല്ലതായിരുന്നു, പക്ഷെ നവീകരണത്തിന്റെ മാനദണ്ഡം തെറ്റിപ്പോയി എന്ന് നമുക്ക് പിൽക്കാലത്ത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ചുരുക്കി പറഞ്ഞാൽ ലൂതർ കുളിപ്പിച്ച് കുളിപ്പിച്ച് ത്രോ എവേ ദ വാട്ടർ വിത്ത് ബേബി, അവസാനം കുഞ്ഞിനെ കൂടെ വെള്ളത്തിനോടൊപ്പം എറിഞ്ഞു കളഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന അടിസ്ഥാന സത്യം. വിശ്വാസത്തിന്റെ അടിസ്ഥാനം വേദപുസ്തകമാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രശ്നമായി, സഭയിൽ വേദപുസ്തകത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട്. വേദപുസ്തകത്തിൽ ഒരു കുഞ്ഞിനെ ഇപ്രകാരം മാമോദീസ മുക്കണം, മാമോദീസയുടെ ക്രമീകരണം ഇന്നതാണ് എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്രകാരം ചെയ്യണം വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പ്രാർത്ഥിക്കാൻ വരുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കണം, വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അതുപോലെ അർത്ഥഭീനികളുടെ ക്രമീകരണം വേദപുസ്തകത്തിലില്ല. അതുപോലെ ഒരാൾക്ക് പട്ടം കൊടുക്കുന്നത് ഇങ്ങനെയായിരിക്കണം എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വിശ്വാസത്തിൽ ചേർക്കാമോ? ചേർക്കത്തില്ല. കാരണം എന്ത്? വിശ്വാസത്തിന്റെ അടിസ്ഥാനം ലൂതർ പറഞ്ഞു വേദപുസ്തകമാണ്. അങ്ങനെ വന്നപ്പോൾ ലൂതർ ആഗ്രഹിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പിൻഗാമികളായി വന്നവർ സഭയുടെ അടിസ്ഥാന വിശ്വാസത്തിൽ പലതും എടുത്തു കളഞ്ഞു. പിന്നീടുള്ള എഴുത്തുകാർ പറഞ്ഞിരിക്കുന്നത് ലൂതർ വാസ് നോട്ട് എ ലൂതറൈൻ, ലൂതറിനേക്കാൾ തീവ്രവാദികളായിരുന്നു ലൂതറൈൻ. അവർ വേദപുസ്തകത്തിൽ ഇല്ലാത്തതെല്ലാം സഭയുടെ വിശ്വാസമല്ലെന്ന് പറഞ്ഞ് എടുത്തു കളഞ്ഞു. ഇതിന്റെ പരിണിത ഫലമായി പ്രൊട്ടസ്റ്റന്റ് സഭയിൽ നിന്നും ആദിമ സഭയുടെ സർവ പാരമ്പര്യങ്ങളും നശിച്ചുപോയി. ഈ ഒരു കാരണത്താലാണ് എപ്പിസ്കോപ്പൽ സഭകൾ പലതും വിഭജിക്കാതെ നിന്നിട്ടും 16-ാം നൂറ്റാണ്ടിലുണ്ടായ പ്രൊട്ടസ്റ്റന്റ് സഭ വേദപുസ്തക വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 3000-ലധികം സഭകളായി ഇന്ന് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ തിരുവല്ലയിൽ ഒരാൾ ആഗ്രഹിച്ചാലും, നമ്മുടെ കോട്ടയത്ത് ഒരാൾ ആഗ്രഹിച്ചാലും ഒരു സഭ ഉണ്ടാക്കാം എന്ന് ഇതുമൂലം ഇങ്ങനെ ഇടയായി തീർന്നു. കാരണം വിശ്വാസത്തിന്റെ അടിസ്ഥാനം വേദപുസ്തകമാണ് എന്ന് പഠിപ്പിച്ചു. ഇവിടെയാണ് വാങ്ങിപ്പോരുടെ മധ്യസ്ഥതയെക്കുറിച്ചും സജീവ അവസ്ഥയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമ്മൾ എല്ലാം ഭാരതീയരാണ്. കത്തോലിക്കർ 1498-ൽ ഭാരതത്തിൽ വന്നു. നമ്മെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല അത്. നമ്മുടെ പൂർവപിതാക്കന്മാർ അന്ന് വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ മധ്യസ്ഥത അപേക്ഷിച്ചു, ഒരു പ്രശ്നവുമില്ല. കത്തോലിക്കരും അതുപോലെ തന്നെ ചെയ്യുന്നു. അതിനുശേഷം വന്ന ആംഗ്ലിക്കൻ അല്ലെങ്കിൽ മത നവീകരണത്താൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായ ആംഗ്ലിക്കൻ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇല്ല. അവരാണ് 19-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ വന്ന് ത്വരിതഗതിയിൽ സുവിശേഷ പ്രവർത്തനം നടത്തിയത്. നമ്മുടെ കേരളത്തിലെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും വന്ന് സീമസ് മിഷണറിമാരും ബാപ്റ്റിസ്റ്റ് മിഷണറിമാരും സുവിശേഷം അറിയിച്ചു. നമ്മുടെ വൈദിക സെമിനാരി പോലും അവരെ കൈയടക്കി. ഇങ്ങനെ നമ്മുടെ ബഹുഭൂരിപക്ഷം പേരെയും പഠിപ്പിച്ചു. ആ മണ്ടത്തരമാണ് വാങ്ങിപ്പോയവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മണ്ടത്തരമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ സെമിനാരിയിൽ നിന്ന് തന്നെ അവർ പഠിപ്പിക്കാൻ തുടങ്ങി 19-ാം നൂറ്റാണ്ടിൽ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ തലയിൽ മുഴുവൻ ഇരിക്കുന്നത് പരിമല തിരുമേനി ശൂന്യതയിലാണ്. യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥനുള്ളപ്പോൾ
പിന്നെ എന്തിനാ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നത്? മരിച്ചവരെല്ലാം മൗനതയിലാണ്. ഈ ചിന്ത നമുക്കുണ്ടായതിന്റെ പശ്ചാത്തലം ഇതാണ്. ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ ആദിമ സഭയുടെ, വിഭജിക്കാത്ത സഭയുടെ വേദശാസ്ത്രം അല്ലെങ്കിൽ പഠിപ്പിക്കൽ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം. ആ പഠിപ്പിക്കലിന് വേദപുസ്തകത്തിൽ വല്ല തെളിവുമുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു സംഗതി. ഒന്നാമതായി നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മനസ്സിൽ രൂഢാമൂലമായിരിക്കുന്ന ഒരു വേദഭാഗമുണ്ട്, സങ്കീർത്തനങ്ങൾ 115:17. അവിടെ പറയുന്നു, മരിച്ചവരും മൗനതയിൽ ഇറങ്ങി ഒരു ദൈവത്തെ സ്തുതിക്കുന്നില്ല. ഈ ഒരു വാക്യം നാം എടുത്തു പിടിച്ചുകൊണ്ട് പറയും, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഈ ലോകത്ത് വെച്ച് എന്ത് ചെയ്തോ അതിന്റെ പ്രതിഫലം കിട്ടും. മരിച്ചു കഴിഞ്ഞാൽ സർവ്വതും തീരും, അവനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പ്രയോജനം ഇല്ല. അതുപോലെ തന്നെ കൊരിന്ത്യലേഖനത്തിലുണ്ട്, ഒരുവൻ ജീവനോടിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന്റെ ഫലം അനുഭവിക്കുവാൻ അവൻ എവിടെ നിൽക്കേണ്ടി വരും? ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. നല്ലതായാലും തീയതാകിലും അതിന്റെ ഫലം അനുഭവിക്കുവാൻ അവൻ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമ്പോൾ അവൻ ഈ ലോകത്ത് വെച്ച് ചെയ്തിരിക്കുന്ന ചെയ്തികൾക്കനുസരിച്ച് അവന് പ്രതിഫലം കിട്ടും. അതുകൊണ്ട് ഈ ലോകത്ത് നിന്നും ശരീരപ്രകാരം മരിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് അവിടെയും ആ വാക്യം എടുത്തു പറയുന്നു. ഞാന് വേദപുസ്തകത്തിൽ രണ്ട് വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വാങ്ങിപ്പോയവർ സജീവരല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല എന്ന് പഠിപ്പിക്കുവാൻ ഉപോത്തലഭമായി സ്വീകരിച്ചിരിക്കുന്ന രണ്ട് വാക്യങ്ങൾ. പക്ഷെ നമ്മൾ ഈ വാക്യത്തിന്റെ സത്യാവസ്ഥയെക്കുറിച്ചും വേദപുസ്തകം പ്രതിപാദിക്കുന്ന ശരിയായ പഠനത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത് നാം ഒന്ന് ചിന്തിക്കണം, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. പഴയ നിയമത്തിലെ ഒരു ചിന്തയാണ് ശരീരപ്രകാരം മരിച്ചാൽ സർവ്വതും അവസാനിച്ചെന്ന്. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു ചിന്തയേ വരുന്നില്ല. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിലും മരണം ജീവന്റെ അവസാനമാണെന്ന് പറയുന്നില്ല. എന്നാൽ പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിലും രൂത്തിന്റെ പുസ്തകത്തിലും ചെറിയതായി ഒരു രേഖയുണ്ട്, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും യഹോവയെ സ്തുതിക്കുന്നില്ല. ഇതിന് കാരണമുണ്ട്, ശരിയായി മനസ്സിലാക്കണം. എബ്രായ ചിന്തയിൽ രണ്ട് ചിന്താധാരകളുണ്ട്. ഒന്ന് പുനരുത്ഥാനമുണ്ട്, ആത്മാവുണ്ട്, മാലാഖിയുണ്ട്. ഇത് മൂന്നിലും വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. മറ്റൊരു കൂട്ടർ ഇത് മൂന്നിലും വിശ്വസിക്കുന്നില്ല. ഈ രണ്ട് കൂട്ടരെയാണ് യഥാർത്ഥത്തിൽ പരീശന്മാരെന്നും സാധുക്കരെന്നും പറയുന്നത്. പരീശന്മാർ പുനരുത്ഥാനമുണ്ടെന്നും ആത്മാവും ദൂതന്മാരും മാലാഖമാരും ഉണ്ടെന്നും വിശ്വസിക്കുന്നു. സാധുക്യർ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഈ രണ്ട് ചിന്താധാര ആദ്യം മുതലുണ്ട്. അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് മരിച്ചവരും മൗനതയിലിറങ്ങിയവരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്ന് പറയുന്നത്. ഈ രണ്ട് കൂട്ടരും കൂടി കർത്താവിന്റെ അടുത്ത് വരുന്നുണ്ട്. സാധുക്യരാണ് ഈ വിഷയം ആദ്യം യേശുവിന്റെ അടുത്ത് കൊണ്ടുവരുന്നത്. യേശുവിനോട് പറയുന്നു, ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്നു, മക്കളുണ്ടാകാതെ ഭർത്താവ് മരിക്കുന്നു. യഹൂദന്മാരുടെ ദേവര വിവാഹ നിയമം അനുസരിച്ച് മക്കളുണ്ടാകാതെ ഒരു സഹോദരൻ മരിച്ചാൽ ആ സഹോദരന് മറ്റു സഹോദരനുണ്ടെങ്കിൽ അവൻ വിവാഹം കഴിക്കണം അവളെ. ആ സംഭവം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അങ്ങനെ 7 സഹോദരന്മാർ ഈ സ്ത്രീയെ വിവാഹം കഴിച്ചു, 7 പേരും മരിച്ചു, അവസാനം സ്ത്രീയും മരിച്ചു. സാധുക്കിന് ബുദ്ധിപൂർവം കൊണ്ടുവരുന്ന ഒരു ചോദ്യം. എന്നിട്ട് ഇവര് യേശുവിനോട് പറയുകയാണ്, സാധുക്കർ ചോദിക്കുകയാണ്, പുനരുത്ഥാനത്തിൽ ഈ സ്ത്രീ ആരുടെ ഭാര്യയാകും? സാധുക്കിന് പ്രതീക്ഷിച്ച ഉത്തരം ഈ മണ്ടന്മാര് പരീശന്മാര് ചുമ്മാതെ പറയുന്നതാ പുനരുത്ഥാനം ഉണ്ടെന്ന്. പുനരുത്ഥാനം എന്നൊന്നില്ല. ഈ ഉത്തരമാണ് സത്യത്തിൽ സാധുക്കർ യേശുവിൽ നിന്ന് പ്രതീക്ഷിച്ചത്. എന്നാൽ അസ്രായക്കാരനായ യേശു പുനരുത്ഥാനമില്ല എന്ന എബ്രായത്തിന്റെ അനുകൂലിക്കുമെന്ന് സാധുക്കർ ചിന്തിച്ചു. പക്ഷേ കർത്താവിന്റെ ഉത്തരം പുതിയ നിയമത്തിന്റെ വിശ്വാസം എന്താണെന്ന് പഠിപ്പിച്ചു. എന്നതാ കർത്താവിന്റെ ഉത്തരം? പുനരുത്ഥാനമില്ല എന്നല്ല യേശു പറഞ്ഞത്. പുനരുത്ഥാനത്തിൽ വിവാഹത്തിന് കൊടുക്കുന്നുമില്ല, സ്വീകരിക്കുന്നുമില്ല. എങ്ങനെയായിരിക്കും പുനരുത്ഥാനത്തിൽ? സ്വർഗത്തിലെ മാലാഖമാരെ പോലെ തേജസ്കരിക്കപ്പെട്ടവരായിരിക്കും.
ഇതാണ് പ്രിയമുള്ളവരെ പുതിയ നിയമസഭയുടെ വാങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ചുള്ള വിശ്വാസം. ഇത് പഠിപ്പിച്ചത് യേശു ക്രിസ്തുവാണ്. വളരെ ഭംഗിയോടെ ശ്രദ്ധയോടെ കേട്ടിരിക്കും. യേശു തമ്പുരാൻ പറയുന്നു, മരിച്ചവന് പുനരുത്ഥാനമുണ്ട്, അവന്റെ അവസ്ഥ തേജസ്കരിക്കപ്പെട്ട അവസ്ഥയായിരിക്കും. ഇതാണ് പഴയ നിയമ ചിന്തയിൽ യേശു ക്രിസ്തു അനുയോജ്യമായി പറയുന്നത്. ഇനിയും നമ്മൾ ചിന്തിച്ചാൽ, പഴയ നിയമത്തിൽ തന്നെ ചിന്തിച്ചാൽ മരണം അവസാനമാണെന്ന് ഈ രണ്ട് വാക്യങ്ങളല്ലാതെ വേറെ ഒരു ഭാഗത്തുമില്ല. ഓർക്കണം, പഴയ നിയമത്തിൽ പോലും സജീവമായി പറയുന്ന ഒരു കാര്യം വാങ്ങിപ്പോയവർ സജീവ അവസ്ഥയിലാണെന്നാണ്. ഒന്നാമത്തെ തെളിവ് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം വായിക്കുമ്പോൾ, യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേലെടുത്ത് വെച്ചിട്ട് പ്രാണനെ വിട്ടു തന്റെ ജനത്തോട് ചേർന്നു. എത്ര ചിന്തയിൽ മരണശേഷം ഒന്നുമില്ല, മരണം അവസാനമാണെന്ന് ഒരു ചിന്തയുണ്ട്. എന്നാൽ എബ്രായ പിതാക്കന്മാർ വിശ്വസിച്ചിരുന്നത് യാക്കോബ് കാൽ കട്ടിലിന്മേലെടുത്ത് വെച്ചിട്ട് പ്രാണനെ വിട്ടു, അവൻ ശരീരപ്രകാരം മരിച്ചു, എന്നിട്ട് ആരോട് ചേർന്നു? തന്റെ ജനത്തോട് ചേർന്നു. ഈ തന്റെ ജനമാര? യഹൂദന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജനമാ. പഴയ നിയമത്തിലെ ഒരു ചിന്ത അനുസരിച്ച് ജനമെന്ന് പറഞ്ഞാൽ ജീവനോടിരിക്കുന്നവർ മാത്രമാണ്. എന്നാൽ വേറൊരു ചിന്ത ജനമെന്ന് പറഞ്ഞാൽ ജീവനോടിരിക്കുന്നവരും വാങ്ങിപ്പോയവരുമാണ്. സത്യത്തിൽ യാക്കോബ് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ പഞ്ചഗ്രന്ഥങ്ങൾ വ്യക്തമായി വിവരിക്കുന്നു. ജീവനോടെ ഇരിക്കുന്നവർ മാത്രമല്ല, വാങ്ങിപ്പോയ ഇസ്രായേൽക്കാരും ദൈവത്തിന്റെ ജനമാണ്. അവർ സജീവമായി നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് യാക്കോബ് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നത്. ഇനി മുമ്പോട്ട് ആവർത്തന പുസ്തകത്തിൽ അഹരോന്റെ മരണം പറയുമ്പോഴും മോശയുടെ മരണം പറയുമ്പോഴും ഇതേ വാചകം തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. പ്രാണനെ വിട്ട് ആരോട് ചേർന്നു? അവർ തന്റെ ജനത്തോട് ചേർന്നു. പ്രിയമുള്ളവരെ, വളരെ ഭംഗിയായി യൗസേപ്പിന്റെ മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോഴും ഇത് തന്നെ പറയുന്നു, പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു. യൗസേപ്പ് ഇസ്രായേൽ മക്കളോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇസ്രായേലിൽ നിന്ന് അബ്രഹാമിനോട് ദൈവം തമ്പുരാൻ വാഗ്ദത്തം ചെയ്ത പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് ഒരു ദിവസം നമ്മളെ വിടുവിച്ചു കൊണ്ടുപോകും. ആ സമയം ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തുകൂടി കൊണ്ടുപോകണം? എന്റെ അസ്ഥികൾ കൂടി കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ അത്രമാത്രം സജീവമായ പരിപാവനമായ ഒരു പാരമ്പര്യം പഴയ നിയമ സഭ വാങ്ങിപ്പോവരെ കുറിച്ച് സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് ഈ വാക്യങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ്. അതുപോലെ തന്നെ എസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തെ കുറിച്ച് ഉണങ്ങിയതും ധാരാളവുമായ അസ്ഥികൾ പോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജീവൻ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എസ്കേൽ പ്രവചനം 37-ാം അധ്യായം വായിക്കുമ്പോൾ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ വളരെ വ്യക്തമായി പഴയ നിയമം പ്രതിപാദിക്കുന്നു, ജീവനോടെ ഇരിക്കുന്നവർ മാത്രമല്ല വാങ്ങിപ്പോയ അംഗങ്ങളും ദൈവ സഭയിലെ സജീവ സമൂഹമാണ്. ഇനിയും പുതിയ നിയമത്തിലേക്ക് വന്നാൽ പുതിയ നിയമത്തിലെ പ്രധാന ചിന്ത എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറയാം എങ്കിലേ നമുക്ക് അത് മനസ്സിലാകത്തുള്ളൂ, യേശു ക്രിസ്തു പുനരുത്ഥാനത്തെ കുറിച്ച് പറഞ്ഞത്, പുനരുത്ഥാനത്തിൽ വിവാഹത്തിന് കൊടുക്കപ്പെടുന്നില്ല, വിവാഹത്തിന് സ്വീകരിക്കപ്പെടുന്നുമില്ല. എങ്ങനെയായിരിക്കും? തേജസ്കരിക്കപ്പെട്ടവരെ പോലെ ആയിരിക്കും. ഇനി നമ്മുടെ ശ്രദ്ധ വരേണ്ടത് സഭ എന്നാൽ എന്ത് എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മുടെ ചിന്തയിൽ സഭ എന്താ? സഭ വാട്ട് ഈസ് ചർച്ച്? എന്താ അതിന്റെ ഉത്തരം? സഭ എന്നതിനെ കുറിച്ച് രണ്ട് ചിന്തകളുണ്ട്. ചർച്ച് ഈസ് എ കോൺഗ്രിഗേഷൻ. സഭ എന്ന് പറയുന്നത് ഒരു ഭക്തജന സംഘടനയാണ്. ഭക്തജന സംഘടന എന്ന് പറഞ്ഞാൽ ചർച്ച് ഈസ് എ കോൺഗ്രിഗേഷൻ. ഇറ്റ് ഈസ് വൺ കൺസെപ്റ്റ് അബൌട്ട് ദി ചർച്ച്. ഈ കോൺഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ ഇതിലെ മെമ്പേഴ്സ് ആരായിരിക്കും? ദ ലിവിംഗ് പേഴ്സൺസ് ഓർ ലിവിംഗ് മെമ്പേഴ്സ്. ദ പേഴ്സൺസ് ഇൻ ദ പ്രസന്റ് സെഞ്ചുറി, ദോസ് ആർ ദി മെമ്പേഴ്സ് ഓഫ് ദി കോൺഗ്രിഗേഷൻ. കോൺഗ്രിഗേഷന്റെ അംഗങ്ങൾ ജീവനോട് ഇരിക്കുന്നവർ മാത്രമാണ്. എന്നാൽ സഭ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ത സംഘടനയാണ്. ഭക്ത സംഘടനയ്ക്ക് സ്ഥലകാല പരിമിതിയില്ല. അപ്പോൾ സഭ ഒരു ഭക്തജന സംഘടന അല്ലൊരു ഭക്ത സംഘടനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് പൗലോസ് ശ്ലീഹാ പഠിപ്പിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച് നാം മനസ്സിലാക്കണം. സഭ എന്നാൽ എന്തെന്ന് എബ്രസ്ത് ലേഖനം ഒന്നാം അധ്യായത്തിലും രണ്ടാം അധ്യായത്തിലും ശ്രീഹ ചിന്തിക്കുന്നുണ്ട്. പൗലോസ് ശ്രീഹായ്ക്ക് സഭ എന്താണെന്ന് ശരിക്ക് മനസ്സിലായില്ല. സോ ദാറ്റ് ഹി യൂസസ് ഇമേജസ് ടു ഡിസൈൻ വാട്ട് ഇസ് ചർച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ ഹി ഗീവ്സ് എ കംപ്ലീറ്റ് ഡെഫിനിഷൻ ഓഫ് വാട്ട് ഇസ് ചർച്ച്. സഭ എന്താണെന്നുള്ളതിനൊരു പൂർണ്ണ നിർവചനം കൊടുക്കുവാൻ ശ്രീഹായ്ക്ക് സാധിച്ചില്ല. സോ ദാറ്റ് ഹി യൂസ് ഇമേജസ്. നമുക്കൊരു കാര്യത്തെ കുറിച്ച് വർണ്ണിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ നാം ഉദാഹരണങ്ങൾ ഉപയോഗിക്കും. അതാണ് എക്സാമ്പിൾ ഉപയോഗിക്കുന്നതിന് കാരണം. നമ്മുടെ ബുദ്ധിയിൽ വർണ്ണന ഒതുങ്ങുകയില്ല എന്നുള്ളത് കൊണ്ടാണ്, അതുകൊണ്ടാണ് പൗലോസ് ലീഗ പല ഇമേജസ് ഉപയോഗിച്ചത്. ഒന്നാമത് അദ്ദേഹം പറഞ്ഞു, ചർച്ച് ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. സഭ എന്നത് അത് ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് അത് തൃപ്തി വന്നില്ല. പിന്നെ പൗലോസ് ലീഗ പറഞ്ഞു, സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഇറ്റ്സ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അവിടെയും തീരുന്നില്ല. ലീഗ വീണ്ടും പറഞ്ഞു, സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. പിന്നെ പറയുന്നു, സഭ മുന്തിരിവള്ളിയാണ്. പിന്നെ അദ്ദേഹം പറയുന്നു, സഭയുടെ തല ക്രിസ്തുവാണ്. എല്ലാത്തിനും ഒടുവിൽ വളരെ ഭംഗിയായി ഒരു വിശദീകരണം പറയുന്നത്, ചർച്ച് ഈസ് എ ബിൽഡിംഗ്, സഭ ഒരു കെട്ടിടമാണ്. ഇറ്റ് ഈസ് എ ടെമ്പിൾ, എന്നാൽ അതിന്റെ മൂലക്കല്ല് ജീസസ് ക്രൈസ്റ്റ്. കോർണർ സ്റ്റോൺ ക്രിസ്തുവാണ്. ഫൗണ്ടേഷൻ അപ്പോസ്തോൾസ് ആണ്. ഈ ബിൽഡിംഗ് എങ്ങനെയുള്ള ബിൽഡിംഗ് ആണ് എന്ന് ദൈവം സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊരു പണി തീരാത്ത കെട്ടിടമാണ് ഈ സഭ. ഇതാണ് സഭയെ കുറിച്ച് കൊടുത്ത വളരെ ഭംഗിയായ ഒരു ചരിത്രം. സഭ എന്ന് പറയുന്നത് ക്രിസ്തു മൂലക്കല്ലും അപ്പോസ്തോലന്മാർ അടിസ്ഥാന ശിലയും ആയിട്ടുള്ള പണി തീരാത്ത കെട്ടിടമാണ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഈ സഭയുടെ മൂലക്കല്ല് ആരാണ്? ക്രിസ്തുവാണ്. ആദിമ സഭാപിതാക്കന്മാരും അപ്പോസ്തോലന്മാരും സഭയുടെ അടിസ്ഥാന ശിലകളാണ്. ഒന്നാം നൂറ്റാണ്ട് മുതൽ ഈ അടിസ്ഥാന ശിലയോട് മാമോദീസ മുങ്ങി സഭയോട് ചേർക്കപ്പെട്ട വിശുദ്ധന്മാർ ചേർത്ത് പണിയപ്പെടുകയാണ്. പണി തീർന്നു. ഇനിയും വരാനുള്ളവരും ഈ കെട്ടിടത്തിന്റെ മൂലക്കല്ലുകളാണ്. അതുകൊണ്ടാണ് പൗരസ്ത്യ സഭ പഠിപ്പിക്കുന്നത് സഭ എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെയിന്റ്സ്. പക്ഷെ ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരാ? ഡിപ്പാർട്ടഡ്, ലിവിംഗ് ആൻഡ് കമിങ്. അതാണ് വ്യത്യാസം. ജീവനോട് ഇരിക്കുന്നവരും വാങ്ങിപ്പോയവരും വരുവാനുള്ളവരുമായ വിശുദ്ധന്മാരുടെ കൂട്ടമാണ് സഭ. ഇവിടെയാണ് സഭയിൽ വിശ്വാസി മരിക്കുന്നില്ല എന്ന പുതിയ നിയമചിന്തയുടെ അടിസ്ഥാനം വരുന്നത്. പ്രിയമുള്ളവരെ, ഈ സഭയിൽ വിശ്വാസിക്ക് മരണമില്ല. വിശ്വാസിക്ക് മരണമുണ്ടെങ്കിൽ ഈ കെട്ടിടം നിലനിൽക്കുമോ? അപ്പോസ്തല പിതാക്കന്മാരും വാങ്ങിപ്പോയ വിശുദ്ധന്മാരും സഭയിൽ ഒന്നുമല്ലെങ്കിൽ ഇന്ന് കാണുന്ന മുകളിലോട്ടുള്ള ഭാഗം ഇടിഞ്ഞു പോകും. കാരണം അടിസ്ഥാനം ഇളകും. അതുകൊണ്ടാണ് സഭ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്, വേദപുസ്തക അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നു, സഭയുടെ ജീവൻ അടിസ്ഥാന ശിലകളായ വാങ്ങിപ്പോയ പിതാക്കന്മാരാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 11:26 വാക്യത്തിൽ പറയുന്നു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11:26. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കയില്ല. ദാരെക്കുറിച്ച് പറഞ്ഞതാണെന്ന് നമുക്കറിയാം. ലാസർ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ സഹോദരിമാരോട് പറഞ്ഞു, വിശ്വസിച്ചാൽ ഈ ദൈവത്തിന്റെ മഹത്വം കാണും. ആര് വിശ്വസിച്ചാൽ? മാർത്തയും മറിയയും വിശ്വസിച്ചാൽ. മാർത്തയും മറിയയും വിശ്വസിച്ചാൽ അവർ ദൈവത്തിന്റെ മഹത്വം കാണും. എന്നാ എന്താ ദൈവത്തിന്റെ മഹത്വം? എന്താണ് അവർ കണ്ടത്? കല്ലറയിൽ നിന്നും മരിച്ച ലാസർ എണീറ്റ് വന്നു. ഇതാണ് പ്രിയമുള്ളവരെ, മാർത്തയും മറിയയും അവിടെ കൂടിയ യഹൂദന്മാരും കണ്ട ദൈവത്തിന്റെ മഹത്വം. ഇവിടെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്നാണ് പറഞ്ഞത്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. കാരണം നാം മാമോദീസായിലൂടെ ദൈവത്തിന്റെ മക്കളായി നിത്യജീവന് വേണ്ടി മുദ്രകുത്തപ്പെട്ടവരാണെന്നോ. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം നിത്യജീവന്റെ ഭാഗമാണ്. എങ്കിൽ ശരീരപ്രകാരം നാം മരിച്ചാൽ നമ്മുടെ ജീവിതം തീരുന്നുണ്ടോ? അതുകൊണ്ട് നിത്യജീവനിലേക്ക് നാം കടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരീരപ്രകാരം മരിക്കുന്നവൻ നിത്യജീവനിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് സഭയിൽ മരിച്ചവരില്ല, സഭയിൽ വാങ്ങിപ്പോയവർ മാത്രമേ ഉള്ളൂ. ഞാൻ മാമോദീസായാലൂടെ നിത്യജീവിന് വേണ്ടി മുദ്ര കുത്തപ്പെട്ടു. അപ്പോൾ ഞാൻ ക്രിസ്തുവിലായി. എന്റെ ജീവിത അവസാനം പുനരുത്ഥാനത്തിൽ തേജസ്വരിക്കപ്പെട്ട നിലയിൽ യേശുവിനോട് ചേരുമ്പോഴാണ് ആ ക്രിസ്തുവിനോട് ചേരുവാനുള്ള ജീവിത യാത്രയിൽ ഒരു ഭാഗം മാത്രമാണ് ഈ ലോക ജീവിതം. ഇതിനാണ് സഭയിൽ റിവീൽഡ് എസ്കറ്റോളജി എന്ന് പറയുന്നത്. യുഗത്തിന്റെ അന്ത്യം, നമ്മുടെ യുഗാന്ത്യം ഇപ്പോഴേ വെളിപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അന്ത്യം നിത്യജീവനാണ്. നിത്യജീവന് വേണ്ടി നാം ഇപ്പോഴേ മുദ്രകുത്തപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പക്ഷെ യേശുക്രിസ്തു പറഞ്ഞു, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ. കാരണം മാമോദീസായിട്ട് സഭയോട് ചേർക്കപ്പെട്ട നമ്മൾ എവിടെയാ ജീവിക്കുന്നത്? ഈ ലോകത്തിലാണെങ്കിലും നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുമ്പോൾ നാം അതുകൊണ്ട് വിശ്വാസിക്ക് സഭയിൽ മരണമില്ല എന്ന് മനസ്സിലാക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് സർവ മനുഷ്യർക്കും നിത്യജീവനെ നൽകുവാനായിട്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 3:1-4 വാക്യങ്ങളിൽ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റത് മാമോദീസായിലൂടെയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ എന്താ? ഉയരത്തിലുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഉയരത്തിലുള്ളതാണ് നാം ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ വെച്ച് നമ്മുടെ പ്രതീക്ഷ അവസാനിക്കുന്നില്ല. അതുപോലെ തന്നെ എബ്രായ ലേഖനം 12 അതിന്റെ 1 പറയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം ആരായി? ഈ സാക്ഷികളുടെ വലിയൊരു സമൂഹം, സാക്ഷികളുടെ വലിയ സമൂഹം എന്ന് പറയുന്നത് വാങ്ങിപ്പോയ വിശുദ്ധന്മാരെ കുറിച്ചാണ് പ്രിയമുള്ളവര്. റോമാലേഖനം 6 അതിന്റെ 4 അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാണെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കുമെന്ന് പരിശുദ്ധനായ പൗലോസ് ലീഹ പറയുകയാണ്. വളരെ വിശദീകരിച്ച് പറയുവാനുള്ള കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് സാധ്യമല്ലാത്തത് കൊണ്ട് ഞാൻ അടുത്ത പോയിന്റുകളിലേക്ക് കടക്കുകയാണ്. റോമാലേഖനം 6 അതിന്റെ 23 പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാകരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പോൾ പാപത്തിന്റെ ശമ്പളമാണ് മരണം. ദൈവം നമുക്ക് മാമോദീസായിലൂടെ തന്ന കൃപാകരം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ നിത്യജീവനാണ്. അതുകൊണ്ട് സഭയിൽ വിശ്വാസിക്ക് മരണമില്ല. ഇനിയും നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്നുള്ള 115 സങ്കീർത്തനത്തിൽ പ്രതിപാദിക്കുന്ന കാര്യം, ആ സങ്കീർത്തനം മുഴുവനും അത് തുടങ്ങുന്നത് മുതൽ വിഗ്രഹാരാധികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ 115 സങ്കീർത്തനം ആദ്യം മുതൽ വായിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. വിഗ്രഹാരാധികളും ദൈവസന്നിധിയിൽ നിന്ന് ആരാധനയിൽ നിന്ന് മാറ്റപ്പെട്ടവരുമായ മരിച്ചവരാണ് ഈ മരിച്ചവർ, ഈ മൗനതയിലായിരിക്കുന്നവർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ദൈവാരാധനയിൽ നിന്ന് മാറ്റപ്പെട്ട മരിച്ചവർക്ക് ആരെയെ സ്തുതിക്കുവാൻ ഒക്കുകയില്ല, അവർക്ക് യഹോവയെ സ്തുതിക്കാൻ. കാരണം പാപത്തിന്റെ ശമ്പളം മരണമത്രേ. നമുക്കറിയാം മനുഷ്യന് രണ്ടു തരം മരണമുണ്ട്, അവന് രണ്ടു തരം ജനനവുമുണ്ട്. ഒന്ന് ശാരീരിക മരണം, രണ്ട് ആധ്യാത്മിക മരണം. അതുപോലെ തന്നെ മനുഷ്യന് ശാരീരിക ജനനവും ആധ്യാത്മിക ജനനവും ഉണ്ട്. 2 types of birth and 2 types of death. One is physical death and the other is spiritual death. അതുപോലെ തന്നെ ഫിസിക്കൽ ബർത്ത് ആൻഡ് സ്പിരിച്വൽ ബർത്ത് നമുക്ക് ഈ ലോകത്തുണ്ട്. ഇവരെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ശരീരപ്രകാരം മരിക്കുന്നവന് അവന്റെ ജീവിതം അവസാനിക്കുന്നില്ല, എന്നാൽ ആത്മീയമായി മരിക്കുന്നവന്റെ ജീവിതം അവസാനിക്കുന്നു. പക്ഷെ മാമോദീസ ഏറ്റ നമ്മൾ ആത്മീയ പ്രകാരം മരിക്കുന്നില്ല. ഏതെന്റെ പരദീസയിൽ ആദാമും ഹവ്വായും അധിവസിക്കുന്നു. ആദാമിനോടും ഹവ്വായോടും ദൈവം തമ്മിൽ അരുളി ചെയ്യുന്നു, കടുത്തു നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. യഥാർത്ഥത്തിൽ ആ മരണം എന്തായിരുന്നു? ശാരീരിക മരണമായിരുന്നു. അവർ പഴം തിന്നു മരിക്കുകയും ചെയ്തു, പക്ഷേ ശരീരപ്രകാരം വീണ്ടും ജീവിച്ചു. ശാരീരിക മരണം അവർക്ക് സംഭവിച്ചില്ല, എന്നാൽ ആധ്യാത്മിക മരണം സംഭവിച്ചു. അതാണ് എഫേസ്യ ലേഖനം 2:1 പൗലോസ് പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർത്തിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ, അവർ യഹോവയെ സ്തുതിക്കുന്നില്ല. പക്ഷേ സ്നാനം മുഖാന്തരം അതിക്രമത്താലും പാപത്താലും മരിച്ച് നമ്മെ ക്രിസ്തു ഉയർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാമോദീസ ഏറ്റ നമുക്ക് മരണമില്ല. അതുകൊണ്ടാണ് 115:18 പറയുന്നത്, നാമോ ഇന്ന് മുതൽ എന്നേക്കും അവനെ സ്തുതിക്കുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് 115:17 പറയുന്നെങ്കിൽ 18 പറയുകയാണ്, നാമോ ഇന്ന് മുതൽ എന്നേക്കും അവനെ സ്തുതിക്കും. ഇതാണ് മരണത്തെ കുറിച്ചുള്ള വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള സഭയുടെ വീക്ഷണം. ഇതിനെക്കുറിച്ച് നമുക്ക് സംശയമുണ്ടാകാൻ പാടില്ല. അടുത്ത ഭാഗം, ഈ വാങ്ങിച്ചവർ പ്രാർത്ഥിക്കുന്നുണ്ടോ, എന്താണ് ഇവരുടെ അവസ്ഥ എന്ന് ഇതിനെ കുറിച്ചാണ്. നമ്മൊന്നാമത് മനസ്സിലാക്കി, വാങ്ങിപ്പോയവർ സജീവരാണെന്ന് നമ്മൾ പറഞ്ഞു. അവർ മൗനതയിൽ അല്ല, മൗനതയിൽ അല്ലെങ്കിൽ അവർ എന്തെടുക്കുന്നു അത് ചിന്തിക്കേണ്ട കാര്യമാണ്. സഭ പഠിപ്പിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, അതിനുള്ള തെളിവുകളെ കുറിച്ച് ശ്രദ്ധിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 16:24 പറയുന്നു, അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ. ഇത് ജീവനോടിരിക്കുന്ന ഒരാളുടെ കാര്യമല്ല, മരിച്ച ഒരാളുടെ കാര്യമാണ്. ആരാ ഇവിടെ മരിച്ചയാൾ? ധനവാൻ. ഓർക്കണം, ദുഷ്ടനായ ധനവാൻ എന്തെടുക്കുന്നു? ഈ ലോകത്തിൽ വെച്ചവൻ ദുഷ്ടനായിരുന്നു, എന്നാൽ മരിച്ചു കഴിഞ്ഞ് അവൻ എന്തെടുക്കുന്നു? മരിച്ചു കഴിഞ്ഞവൻ, അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ, ധനവാൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ എന്താണ് പ്രാർത്ഥിക്കുന്നത് നാം ഓർക്കണം. വാങ്ങിപ്പോരുടെ സജീവ അവസ്ഥയെ കുറിച്ച് യേശുക്രിസ്തു തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. വലതു ഭാഗത്തെ കള്ളനോട് എന്താ പറയുന്നത്? നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും. ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? മൗനതയിലാണോ? നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും. ഇപ്പോൾ മരിച്ച നരകത്തിലേക്ക് കിടക്കുന്ന ധനവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അബ്രഹാമിനോട് പറയുന്നു, മരിച്ച ധനവാന് സംസാരിക്കാൻ കഴിയുന്നു. വലതുഭാഗത്തെ കള്ളൻ പർദീസയിലേക്ക് പോകും എന്ന് കർത്താവ് കൽപ്പിക്കുന്നു. പർദീസയുടെ അവസ്ഥ, മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ, അവൻ മൗനതയിൽ അല്ല, നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ശരീരപ്രകാരമുള്ള മരണത്തിന്റെ ശേഷമുള്ള അവസ്ഥയെ കുറിച്ച് ഭംഗിയായി യേശു ക്രിസ്തു പ്രതിപാദിക്കുകയാണ്. ഇവിടെ ധനവാന്റെയും ലാസറിന്റെയും കഥ. യേശു പറയുന്ന ഉപമയിൽ ധനവാനും ലാസറും ബോധത്തോടെ സജീവമായി മരണാനന്തരമുള്ള ഒരു അവസ്ഥയിലിരിക്കുന്നു. ഇത് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പരിശുദ്ധനായ പൗലോസ് പറയുന്നു, പ്രത്യേകമായ ഒരു വാചകം, ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കർത്താവിനോടുകൂടിയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ശരീരത്തിൽ നിന്ന് വേർപെട്ടാൽ എന്താ നമ്മുടെ അവസ്ഥ? യേശുവിനോടുകൂടിയിരിക്കുക. ഈ പുണ്യാഹ രക്തത്തിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായ പുണ്യാഹ രക്തത്തിനും വിശുദ്ധന്മാരായ വിശുദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുടെ നടുവിലുമത്രേ നാം നിൽക്കുന്നത്. അപ്പോൾ വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ അവർ ആരോടുകൂടി കഴിയുന്നു? യേശു ക്രിസ്തുവിനോടുകൂടി കഴിയുന്നു. മരിച്ചവർ ദൈവത്തിന് ശബ്ദം കേൾക്കുമോ? മരിച്ചവർ മൗനതയിലാണെങ്കിൽ അവർക്ക് പ്രാർത്ഥനയുടെ ഫലം സ്വീകരിക്കാനൊക്കുമോ? ഇത് നാം മനസ്സിലാക്കണം. വേദപുസ്തകം പ്രതിപാദിക്കുന്നത് എന്താ? കല്ലറയ്ക്കകത്ത് അടച്ചിരുന്ന ലാസറിന്റെ കല്ലറയിൽ നിന്ന് യേശു വിളിക്കുകയാണ്, ലാസറെ പുറത്തു വരിക. അവൻ പുറത്തു വന്നോ? യഥാർത്ഥത്തിൽ ദൈവ ശബ്ദം കേൾക്കുവാൻ ആർക്ക് സാധിച്ചു? ലാസറിന് സാധിച്ചു. യായിറോസിന്റെ മകള് മരിച്ചിരുന്നു, പക്ഷെ യായിറോസിന്റെ മകളെ ആര് വിളിച്ചു വേർതിരിക്കുന്നു? യേശു ജീവനിലേക്ക് വരുത്തുന്നു. അതുപോലെ തന്നെ പത്രോസ് ശ്രീഹാരം പ്രതിപാദിക്കുന്നു, സുവിശേഷങ്ങളിലും പ്രതിപാദിക്കുന്നു, യേശു ക്രിസ്തു മരിച്ചവരോട് പാതാളത്തിൽ ചെന്ന് മരിച്ചവരോട് സുവിശേഷം അറിയിക്കുന്നു. മരണത്തിന് ശേഷം ആത്മീയ വളർച്ച ഒക്കുമോ എന്നുള്ളിടത്ത് ആ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. യിരമ്യാ പ്രവചനം 31:15 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, റാമിയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനവുമായ കരച്ചിൽ തന്നെ. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു. 100 മുമ്പ് മരിച്ചുപോയ റാഹേൽ ഈ ബിന്ദു കുഞ്ഞുങ്ങളെ ചൊല്ലി അവരുടെ മരണമോർത്ത് കരയുന്നതായിട്ട് പഴയ നിയമം പ്രതിപാദിക്കുന്നു. അപ്പോൾ വാങ്ങിപ്പോയവർ സജീവമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെന്ന് വ്യക്തമായി പുതിയ നിയമവും പഴയ നിയമവും പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ മരുരൂപമലയിലെ സംഭവം മോശയും ഏലിയായും യേശുവിനെ പ്രത്യക്ഷപ്പെടുന്നു. മരിച്ചവരും മൗനതയിലിറങ്ങിയവരും യഹോവയെ സ്തുതിക്കുന്നില്ല എങ്കിൽ മോശയും ഏലിയാവും സജീവമായ അവസ്ഥയിൽ യേശുവിനെ പ്രത്യക്ഷപ്പെടുമോ? ഇല്ല, അവർ സജീവരായി തന്നെ പ്രത്യക്ഷപ്പെട്ടതായി പറഞ്ഞിരിക്കുന്നു. അതുപോലെ വെളിപാട് പുസ്തകം 7:10 അതിന്റെ 13-ാം വാക്യത്തിൽ മൂത്തനിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയെങ്കിൽ ധരിച്ചിരിക്കുന്ന ഇവർ ആർ? ഇവരെവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയാമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാ കഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ അവനെ രാഗകൾ ആരാധിക്കുന്നു. ഇവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരാണ്. അവർ അതുകൊണ്ട് സിംഹാസനത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് എന്തെടുക്കുമെന്ന രാഗകൾ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറയും. അപ്പോൾ ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത് സഭയിൽ വിശ്വാസിക്ക് മരണമില്ല. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ച ഇവർ നിത്യം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു വാങ്ങിപ്പോയതിനു ശേഷം ഒരു വിശ്വാസം ചെയ്യുന്നത് എന്താണ്? ദൈവ തിരുമുമ്പാകെ ഇരുന്നുകൊണ്ട് രാഗകൾ ആരാധിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ്? ദൈവത്തോടുകൂടി ഇരിക്കാനും അവനെ ആരാധിക്കാനുമായിട്ടാണ്. നമുക്ക് ദൈവത്തോടുകൂടി ഇരിക്കാൻ ഒക്കുന്നില്ല, അതുകൊണ്ട് നാം എന്തു ചെയ്യുന്നില്ല? ദൈവത്തെ ആരാധിക്കുന്നില്ല. എന്നാൽ മരിച്ചതിനു ശേഷം ശരീരപ്രകാരം വേർപെട്ടതിനു ശേഷം വിവാഹത്തിന് കൊടുക്കുന്നുമില്ല, വിവാഹത്തിന് സ്വീകരിക്കപ്പെടുന്നുമില്ല. പിന്നെ ആരുടെ കൂടെയാണ്? യേശുവിന്റെ കൂടെ. അപ്പോൾ തന്നെ നാം എന്തായിരിക്കും? നമ്മുടെ പ്രധാന ചുമതല രാഗകൾ ഇടവിടാതെ അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അനേകർ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തോടുകൂടെ ഇരിക്കാഞ്ഞിട്ടും നാം ഒക്കെ ഇവിടെ കാണുന്നത്. ദൈവമക്കളെ, നമ്മുടെ പരിശുദ്ധ ദേവാലയത്തെ കുറിച്ച് പിതാക്കന്മാര് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ശ്രേഷ്ഠമായ പാരമ്പര്യം ഇതിനോടൊപ്പം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ ദേവാലയത്തിന്റെ ഒത്തു നടുക്കുകൂടി ചുമന്ന ഒരു പരവതാനി ആരും കയറി ചവിട്ടാതെ വേർതിരിച്ചു മാറ്റിയിടും. ഈ വിശുദ്ധ സ്ഥലം കുഞ്ഞുങ്ങളോ മറ്റുള്ളവരോ വന്ന് നിൽക്കാൻ ശ്രമിച്ചാൽ അവരെ പ്രായമായവർ അവിടുന്ന് മാറ്റി നിർത്തുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സ്ഥലം എന്താണ് പരിശുദ്ധ സഭയുടെ പാരമ്പര്യത്തിൽ എന്ന് നാം പഠിച്ചാൽ, ഈ സ്ഥലം വേർതിരിച്ചിട്ടിരിക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല, നിത്യമായ വിശുദ്ധ കുർബാനയിലും ആരാധനയിലും വാങ്ങിപ്പോയ വിശുദ്ധന്മാർക്ക് വന്നു നിന്ന് ആരാധിക്കുവാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. അപ്പോൾ വാങ്ങിപ്പോയ വിശുദ്ധന്മാർ വന്നു നിന്ന് സഭയുടെ ഏറ്റവും ദേവാലയത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമായ ഒറ്റ മധ്യത്തിൽ നിന്ന് ദൈവത്തെ നിരന്തരം സ്തുതിച്ച് ആരാധിക്കുകയാണ്. ഈ വാങ്ങിപ്പോയവരെ കുറിച്ചുള്ള ഈ പഠിപ്പിക്കലുകൾ യഥാർത്ഥമായി നാം മനസ്സിലാക്കുമ്പോൾ കേവലം 500 മുമ്പ് തുടങ്ങിയ ഒട്ടത്തിന്റെ വിശ്വാസത്തിന്റെ ചില പഠിപ്പിക്കലുകളാണ് ഏതാണ്ട് 1500 വർഷം സഭ ആചരിച്ച വിശ്വാസ പ്രമാണങ്ങൾ അത് നമുക്ക് സംശയമായി ചവിട്ടി അരയ്ക്കപ്പെടുവാൻ കാരണമായി തീരുന്നത്. അപ്പോൾ കേരളത്തിലും ഭാരതത്തിലും ഒക്കെ കടന്നു വന്ന ബാപ്റ്റിസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാര് ഈ ശക്തമായ സഭയുടെ പാരമ്പര്യങ്ങളെ ഇല്ലാതാക്കി. അങ്ങനെ നമുക്ക് വളരെയധികം സംശയം ഈ കാര്യത്തിൽ ഉണ്ടാവുകയാണ്. എന്നാൽ ഈ വേദഭാഗങ്ങളിലൂടെയും ഈ പഠിപ്പിക്കലുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് വാങ്ങിപ്പോയവർ അവർ നിരന്തരം ദൈവസന്നിധിയിൽ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും, അവർക്ക് തിരിച്ചറിയുവാൻ കഴിയും. അതുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവിനോട് നാം പ്രാർത്ഥിക്കുന്നു, നിർത്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള അർച്ചനയെ. വീണ്ടും നാം പറയുന്നു, പരിശുദ്ധന്മാരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധന്മാരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. എന്തിനാണ് ഈ ലോകത്തിന്റെ സകല കോപത്തിന്റെ വടികളും സകല തിന്മകളും ഏഴകളായ ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ വേണ്ടി? അപ്പോൾ പരിശുദ്ധ ദേവമാതാവിന്റെയും പരിശുദ്ധ അപ്പോസ്തലന്മാരുടെയും പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും ഒക്കെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സഭ നിരന്തരം വാങ്ങിപ്പോയ വലിയ ജനസംഘത്തോടൊപ്പം നിന്ന് ആരാധിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ദൃശ്യമായ സഭയേക്കാൾ ഉപരിയായി അദൃശ്യമായ ഒരു സഭ, അദൃശ്യമായ അനേക വിശുദ്ധന്മാരുടെ സാന്നിധ്യം നിരന്തരമായി ആരാധനയിൽ അനുഭവിച്ച് നാം അറിയുന്നത് അതുതന്നെയാണ്. കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന്റെ മുമ്പാകെ നിന്ന് കുഞ്ഞാടിനെ ആരാധിക്കുന്ന രക്ഷിത ഗണത്തോടൊപ്പം ചേരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും യോഗ്യരാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവം തന്ന ഈ അവസരത്തിൽ വാങ്ങിപ്പോയവരെ കുറിച്ചുള്ള അവരുടെ ഓർമ്മ നിർവഹിക്കുന്നത് അവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ, അവര് എങ്ങനെയാണ് സഭാചരിത്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട്, ഇങ്ങനെ ഒരു വേദവിപരീതം ഉണ്ടാകുവാൻ കാരണം എന്നതിനെ കുറിച്ചൊക്കെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അല്പമായി മനസ്സിലാക്കുവാൻ എന്നെ ശ്രവിച്ച ശ്രോതാക്കൾക്ക് കഴിഞ്ഞു, സാധിച്ചു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ അത്ഭുതം പ്രവർത്തിക്കണം. ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കരുണാവാനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, ഈ ദിവസത്തിന്റെ ഈ സമയം പരിശുദ്ധ സഭയുടെ ഒരു അനുഗ്രഹീതമായ വിശ്വാസം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുവാൻ ഇടയങ്ങൾക്ക് ഇടയായി തീർന്നു. എന്റെ അപ്പോസ്തലന്മാരും വിശുദ്ധ പിതാക്കന്മാരും ഞങ്ങളെ പഠിപ്പിച്ച വിശ്വാസം, ആ വിശ്വാസത്തിന് എവിടെ വെച്ചാണ് അപഭ്രംശം സംഭവിച്ചത് എന്ന് ചരിത്രത്തിലൂടെ ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കി. കർത്താവേ, പൗരസ്ത്യ സഭയുടെ ആരാധന അത് ആത്മാർത്ഥമായി മുറുകെ പിടിച്ചുകൊണ്ട് വാങ്ങിപ്പോയവർ നിരന്തരം ദൈവസന്നിധിയിൽ നിന്ന് ആരാധിക്കുന്നു എന്നുള്ള ദൈവവചനം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരുടെ മധ്യസ്ഥതയെ അരിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. സുദ്ധിയായ ദൈവമാതാവിന്റെയും സകല പരിശുദ്ധന്മാരുടെയും നിങ്ങളുടെ സഭാപിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും എല്ലാ അപ്പോസ്തലന്മാരുടെയും പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും മൗദ്യാനന്മാരുടെയും പ്രാർത്ഥനയും മധ്യസ്ഥതയും അടിയങ്ങൾക്ക് എന്നും കോട്ടയും കാവലുമായി തീരണമേ. ഞങ്ങളെന്നും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും പുതിയ സ്തോത്രവും സമർപ്പിക്കുന്നു, അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.
വളരെ കുറച്ച് സമയം കൊണ്ട് ഒരു പ്രധാന വിഷയത്തെ പറ്റി നമ്മോട് സംസാരിച്ച അച്ഛന് വളരെ വളരെ നന്ദി. മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. അച്ഛന് കൂടുതൽ കൂടുതൽ ദൈവവചനം പ്രസംഗിക്കുവാൻ ദൈവം കരുണ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഭദ്രാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞങ്ങളുടെ MMVSന്റെ സകല പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അച്ഛനു വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. വളരെ വളരെ നന്ദി.
ഓക്കെ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.